ജമേഷ് ജെയിംസ് എഴുതിയ ലേഖനം മാനേജരെ സോപ്പിട്ടത് അങ്ങനെയായിരുന്നു. അന്ന് 2014 December 31 രാത്രി പള്ളിയിൽ പോയി തിരിച്ചെത്തി. മക്കൾ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി. എല്ലാവരും ന്യൂഇയർ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. എനിക്കാണെങ്കിൽ ഒരു സന്തോഷവുമില്ല. നാളെ നേരം വെളുത്താലും അതേ ഓഫീസ്, അതേ മാനേജർ, എല്ലാം പഴയത് തന്നെ. മാനേജർ ആളൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ലോണില്ലായിരുന്നെങ്കിൽ ജോലി തന്നെ വേണ്ടെന്ന് വയ്ക്കാമായിരുന്നെന്ന് പലപ്പോഴും തോന്നിയിരുന്നു. ഇന്നിനി എന്തായിരിക്കും എന്നൊരു ഭയത്തോടെയാണ് മിക്കവാറും രാവിലെ ഓഫീസിലേക്ക് പോകുന്നത്. കടുത്ത മാനസിക സംഘർഷത്തിലൂടെ പോകുന്ന സമയം. വീട്ടിലേക്ക് ഒന്ന് വിളിക്കാമെന്ന് കരുതിയപ്പോൾ അവിടെ സമയം പാതിര കഴിഞ്ഞു. സോഫയിൽ കിടന്നുകൊണ്ട് TV ചാനലുകൾ മാറ്റുമ്പോൾ ഭാര്യ അടുത്തു വന്നിരുന്നു. ഞാൻ ചോദിച്ചു, ജോലി രാജിവെച്ചാലോ? എന്റെ എല്ലാ ദിവസത്തെയും സങ്കടം കണ്ടതുകൊണ്ടാകാം അവൾക്ക് എതിരഭിപ്രായം ഇല്ലായിരുന്നു. പക്ഷേ ഒരു ചോദ്യം അവൾ ചോദിച്ചു, അടുത്ത സ്ഥലത്തും ഇങ്ങനെ തന്നെയാണെങ്കിലോ? പ്രാക്ടിക്കലായ ഒരു ചോദ്യമാണ്. എനിക്കാണാൽ മറുപടിയുമില്ല, സാരമില്ല, എല്ലാം ശരിയാകും. ഇന്നു മുതൽ കിടക്കുന്നതിനു മുമ്പേ നമുക്കൊരു കൊന്ത സ്പെഷ്യലായി ചൊല്ലാം. അയാൾ നമ്മളോട് സമാധാനത്തോടെ പെരുമാറാൻ അവൾ പറഞ്ഞു. ഞാൻ അഭിപ്രായം ശരിവച്ചു. ഞങ്ങളുടെ കൊന്ത 1-2 ദിവസം മുടങ്ങിയെങ്കിലും മിക്കവാറും ദിവസങ്ങളിൽ തുടർന്നു. എനിക്ക് 3 പ്രാർത്ഥനാ പടയാളികൾ ഉണ്ടായിരുന്നു. 1 എൻ്റെ മമ്മി, 2 എൻ്റെ അമ്മയുടെ അമ്മ, ഞാൻ അമ്മ എന്നാണ് വിളിക്കുന്നത്. 3 എന്നെ സ്വന്തം സഹോദരനെ പോലെ കാണുന്ന ഒരു സിസ്റ്ററും. എന്തു പ്രയാസമുണ്ടായാലും ഞാൻ ഈ 3 പേരോടും പറയും. അപ്പോൾ തന്നെ അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തുടങ്ങും. പ്രാർത്ഥന തുടങ്ങിയാൽ അതിൻ്റെ മാറ്റം എനിക്കറിയാൻ പറ്റും. ദിവസങ്ങൾ കടന്നുപോയി. ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും കാര്യമായി ഒന്നും നടന്നില്ല. അന്നൊരു വീക്കെൻഡ് ആയിരുന്നു. 4 സമയം. ഇനി 2 അയാളെ കാണണ്ടല്ലോ എന്ന ആശ്വാസത്തിൽ ഞാൻ സന്തോഷത്തിലാണ്. ഞാൻ മാത്രമല്ല, മിക്കവാറും എല്ലാവരും. ഒരു ക്ലയൻറ്റിൽ നിന്നും ഒരു മെയിൽ വന്നു. ഞാൻ അയാളുടെ ക്യാബിനിലേക്ക് നോക്കി. അയാൾ നല്ല മൂഡിലാണ്. കുറച്ച് ജൂനിയേഴ്സ് അവിടെയുണ്ട്. എന്തോ കുശലം പറഞ്ഞിരിക്കുന്നു. സാധാരണ ചെയ്യാറുള്ളതുപോലെ മെയിലിനുള്ള മറുപടി അയച്ചു കൊടുത്തിട്ട് ഞാൻ അയാളുടെ ക്യാബിനിൽ എത്തി. സർ, ക്ലയൻറ്റ് സാറിനൊരു മെയിൽ അയച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഞാൻ സെപ്പറേറ്റ് മെയിലിൽ അയച്ചിട്ടുണ്ട്. അത് ഇന്ന് തന്നെ പറ്റുമെങ്കിൽ റിപ്ലൈ ചെയ്യണം. അയാൾക്ക് സന്തോഷമാകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ജൂനിയേഴ്സിൻ്റെ മുമ്പിലിട്ട് അയാൾ എന്നെ കണക്കിന് വഴക്ക് പറഞ്ഞു. അയാൾ അട്ടഹസിച്ചത് ഓഫീസിൽ മൊത്തം കേട്ടു. ഓഫീസിലുള്ള എല്ലാവരും എന്നെ പരിതാപത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. 5 ഞാൻ ഓഫീസിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് നടന്നു. നടക്കുന്ന വഴി മുഴുവൻ അയാളുടെ ഡയലോഗുകൾ തികട്ടി വന്നുകൊണ്ടിരുന്നു. വീട്ടിലെത്തിയപ്പോൾ മക്കൾ റെഡിയായി നിൽക്കുന്നു. അവരെയും കൊണ്ട് പാർക്കിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നടന്നതൊക്കെ ഭാര്യയോട് പറഞ്ഞു. എൻ്റെ കൂടെ സങ്കടപ്പെടാനല്ലാതെ അവൾക്കെന്തു ചെയ്യാൻ പറ്റും? വീട്ടിലേക്ക് വിളിച്ച് പപ്പയോടും മമ്മിയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പറയുമ്പോൾ എൻ്റെ തൊണ്ട ഇടറുന്നതും കണ്ണുകൾ നിറയുന്നതും അവർക്ക് മനസ്സിലായി. തീരെ പറ്റുന്നില്ലെങ്കിൽ നിർത്തിയിട്ട് പോര്, നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. തമ്പുരാൻ ഒരു വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞ് പപ്പ ആശ്വസിപ്പിച്ചപ്പോൾ മമ്മി പറഞ്ഞു, മോനെ, ഞങ്ങൾ എല്ലാ ദിവസവും അയാൾക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നീ ഇനി അയാളെ ബോസായി തന്നതിന് ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കേ. അയാളിൽ നിന്നും നിനക്കെന്തോ പഠിക്കാനുണ്ട്. അതാണ് സ്വർണം തീയിൽ ശുദ്ധീകരിക്കുന്നതുപോലെ നിന്നെ ശുദ്ധീകരിക്കുന്നത്. നീ സമയം കിട്ടിയാൽ അമ്മയെയും ഒന്ന് വിളിക്ക്. അടുത്തത് അമ്മയെ വിളിച്ചു. ആദ്യത്തെ റിങ്ങിൽ തന്നെ ഫോൺ എടുത്തു. അമ്മയോടും നടന്നതൊക്കെ പറഞ്ഞു. എൻ്റെ മോനെ, സാരമില്ലടാ, നീ വിഷമിക്കാതെ. അമ്മയെന്നും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാം ശരിയാകും. തമ്പുരാൻ അറിയാതെ ഒന്നും നടക്കില്ല. അമ്മ കൊച്ചിനു വേണ്ടി ഒരു പാട്ടുകുർബാന ചൊല്ലിപ്പിച്ചോളാം. നീ സങ്കടപ്പെടേണ്ട, ശരി എന്ന് പറഞ്ഞ് ഫോൺ വച്ചു. സിസ്റ്ററിനെ കൂടെ വിളിച്ചു. ഫോൺ എടുത്തതും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പറഞ്ഞു. മോനെ, ഡാ നീ ഈശോയെ പ്രതി അയാളോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കെ. നിന്റെ ഉള്ളു മുഴുവൻ അയാളോടുള്ള വൈരാഗ്യമാണ്. ഇങ്ങനത്തെ പ്രാർത്ഥന ഈശോ കേൾക്കുകയില്ല. ഞാൻ പ്രാർത്ഥിച്ചോളാം, നീ വിഷമിക്കേണ്ട. വീക്കെൻഡായില്ലേ, നീ പിള്ളേരെയും കൂട്ടി പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വാ. പ്രാർത്ഥനയ്ക്ക് സമയമായി, നാളെ വിളിക്കാം. കുട്ടികളെയും കൂട്ടി പുറത്തുപോയി. അവർ ഹാപ്പിയായിരുന്നു. ഭാര്യയൊന്നും പറഞ്ഞില്ലെങ്കിലും എൻ്റെ മ്ലാനമായ മുഖം അവളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വീട്ടിലെത്തിയതും മക്കൾ പെട്ടെന്നുറങ്ങി. ഭാര്യയും ഞാനും ചേർന്ന് ഞങ്ങളുടെ പതിവ് കൊന്ത ചൊല്ലി. അവൾക്ക് നല്ല ക്ഷീണമുണ്ട്. അതുകണ്ട് പോയി കിടന്നു, ഞാൻ ഇത്തിരി നേരം കൂടെ പ്രാർത്ഥിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. ഈശോയെയും നോക്കി ഞാനിരുന്നു. എൻ്റെ സങ്കടത്തിൻ്റെ ഭാണ്ഡക്കെട്ട് ഞാൻ വീണ്ടും ഈശോയുടെ മുമ്പിൽ ഇറക്കി. ആ മുഖത്തും സങ്കടമുണ്ട്. ഞാൻ പറഞ്ഞു, ഈശോയെ, എനിക്ക് അയാളോട് പൊറുക്കാൻ പറ്റാത്ത ദേഷ്യമുണ്ട്. എന്നാലും നിന്നെ പ്രതി ഞാൻ ക്ഷമിക്കുന്നു. അയാളെ എനിക്ക് ബോസായി തന്നതിന് നന്ദി പറയുന്നു. അയാളെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ഈശോയെ തന്നെ നോക്കി പിന്നെയും കുറേ നേരം ഇരുന്നു. വേറെയൊന്നും പറഞ്ഞില്ല. മനസ്സിലൊരു തോന്നൽ, ഒന്ന് കുമ്പസാരിക്കെ, എല്ലാം ശരിയാകും. ഞാൻ ഈശോയെ നോക്കി ഒന്ന് ചിരിച്ചു. ആ നോട്ടത്തിൻ്റെ അർത്ഥം ഈശോയ്ക്ക് മനസ്സിലായി. ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ കുമ്പസാരക്കൂട്ടിൽ അച്ഛനുണ്ടെങ്കിൽ കുമ്പസാരിക്കാം. ഈശോ മറുപടിയൊന്നും പറഞ്ഞില്ല. പിറ്റേന്ന് വെള്ളിയാഴ്ച വൈകുന്നേരത്തെ കുർബാനയ്ക്കാണ് പോയത്. പള്ളിയിലെത്തിയപ്പോൾ അച്ഛൻ കുർബാനയ്ക്ക് അൾത്താരയിലേക്ക് കയറി വരുന്നു. പക്ഷേ കുമ്പസാരക്കൂട്ടിൽ ലൈറ്റ് തെളിഞ്ഞുകിടപ്പുണ്ട്. അൾത്താരയിലേക്ക് കയറുന്നത് തമിഴ് അച്ഛനായതിനാൽ മലയാളി അച്ഛനായിരിക്കും കുമ്പസാരക്കൂട്ടിൽ. എനിക്കായി ഈശോ കാത്തു നിൽക്കുന്നതുപോലെ ഞാൻ മുട്ടുകുത്തി പാപങ്ങളൊക്കെ ഒന്ന് ഓർത്ത ശേഷം വേഗം അകത്ത് കയറി കുമ്പസാരിച്ചു. പ്രായശ്ചിത്തം ചൊല്ലാൻ മുട്ടുകുത്തിയപ്പോഴേക്കും കുമ്പസാരക്കൂട് അടച്ച് അച്ഛൻ പുറത്തുപോയി. എനിക്ക് വേണ്ടി കാത്തുനിന്ന ഈശോയോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. പിന്നെ എൻ്റെ മാനേജർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കെന്തോ ഒരു ആവേശം പോലെ. അതുകഴിഞ്ഞ് അയാൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ മാനേജർമാർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. എന്നോടുള്ള അയാളുടെ പെരുമാറ്റത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. എന്തിനും ക്യാബിനിലേക്ക് വിളിപ്പിച്ചിരുന്ന അയാൾ എൻ്റെ സീറ്റിലേക്ക് വന്ന് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. രാവിലെ വരുമ്പോഴും പോകുമ്പോഴും എന്നെ വിഷ് ചെയ്യാൻ തുടങ്ങി. ഓരോ ദിവസം ചെല്ലുംതോറും പ്രാർത്ഥിക്കാനുള്ള എൻ്റെ ആവേശം കൂടി. വിവരങ്ങൾ അപ്പപ്പോൾ തന്നെ എൻ്റെ പ്രാർത്ഥനാ പടയാളികളെ അറിയിക്കുന്നുണ്ടായിരുന്നു. അവരും സന്തോഷത്തിലായി. കൂടെ ജോലി ചെയ്യുന്നവർ പറഞ്ഞു തുടങ്ങി, ജമേഷിൻ്റെ സോപ്പ് പതഞ്ഞു തുടങ്ങിയെന്ന്. എൻ്റെ സോപ്പ് ഈശോ ആണെന്ന് അവർക്കറിയില്ലല്ലോ. അങ്ങനെയിരിക്കെ മാനേജറുടെ മകളുടെ ബർത്ത്ഡേ വന്നു. വളരെ വേണ്ടപ്പെട്ട ഒന്ന് രണ്ട് ഫാമിലിയെയും ഓഫീസിൽ നിന്ന് എൻ്റെ ഫാമിലിയെയും അയാൾ വിരുന്നിന് വിളിച്ചു. ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അല്പം കഴിഞ്ഞ് പോകാമെന്ന് അവർ നിർബന്ധിച്ചു. മറ്റുള്ളവർ എല്ലാവരും പോയി. സമയം 10 മണി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു കപ്പ് പായസം കൂടി എടുത്ത് ഞങ്ങൾക്ക് തന്നിട്ട് പറഞ്ഞു, ചേട്ടൻ ഓഫീസിൽ അല്പം സ്ട്രിക്റ്റാണ്. ഇതിനു മുമ്പത്തെ ഓഫീസിൽ അങ്ങേരെ പലരും മുതലാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പല ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ ആരെയും വിശ്വസിക്കില്ല. എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനത്തെ ആയിരുന്നു. അത് നീ വ്യക്തിപരമായി എടുക്കേണ്ട. പക്ഷേ എനിക്ക് നിന്നെ അറിയാം. അതാ നിന്നെ മാത്രം ഞാൻ ക്ഷണിച്ചത്. പിന്നീട് അദ്ദേഹം രാജിവെച്ചു പോകുന്നതുവരെ ഞങ്ങൾ നല്ല കുടുംബസുഹൃത്തുക്കളായിരുന്നു. എന്നോട് മാത്രമല്ല ടീമിലുള്ള എല്ലാവരുമായും നല്ല ബന്ധമായിരുന്നു. മമ്മി പറഞ്ഞതുപോലെ അയാളിൽ നിന്നും ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിച്ചു. അതോടെ നമ്മോട് മോശമായി പെരുമാറുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പഠിച്ചു. വചനം പറയുന്നു, ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിന് നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. റോമ 13:1. നമുക്ക് എന്തും പറയാവുന്ന ഒരു നല്ല കൂട്ടുകാരനായ ഈശോ കൂടെയുണ്ടെങ്കിൽ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലും ഞാൻ ഭയപ്പെടില്ല.